إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وعلى آله وصحبه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الناس اتقوا الله تعالى حق التقوى سهودرين عليه الله سبحانه وتعالى മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ മക്കയിലും മദീനയിലുമായി 1400 വർഷങ്ങൾക്ക് മുമ്പ് ഖുർആൻ നമുക്ക് അവതരിപ്പിച്ചു നൽകിയത് അത് മുഴുവൻ മനുഷ്യർക്കും മാർഗദർശനമായിട്ടാണ്. ഈ കാര്യം നാം ആവർത്തിച്ച് കേൾക്കുന്നതാണ്. പക്ഷെ നമ്മളിൽ എത്ര പേരുണ്ട് അത് ആഴത്തിൽ ചിന്തിച്ച് മനസ്സിലാക്കുന്നവരായി? നമ്മുടെ ജീവിതം അത് ഖുർആനിന്റെ ആയത്തുകളാൽ സ്വാധീനിക്കപ്പെട്ടിട്ടുണ്ടോ? അതിലുള്ള വിധിവിലക്കുകൾ നമ്മുടെ ജീവിതത്തിന്റെ നിയന്ത്രണമില്ലാത്ത കുതിപ്പിന് തടയിട്ടിട്ടുണ്ടോ എന്ന് നാം ചിന്തിക്കണം. ഖുർആൻ കൊണ്ട് യാതൊരു സ്വാധീനവും ഇല്ലാത്ത ആളുകളെ ശക്തമായി വിമർശിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ഇപ്രകാരം പറഞ്ഞതായി കാണാൻ സാധിക്കും: അഫലാ യതദബ്ബറൂന അൽഖുർആൻ അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹ. അല്ലാഹു ചോദിക്കുകയാണ്, അഫലാ യതദബ്ബറൂന അൽഖുർആൻ, അപ്പോൾ അവർ ഖുർആൻ ചിന്തിച്ചു മനസ്സിലാക്കുന്നില്ലേ? ഖുർആനിൽ അല്ലാഹു ചെയ്യാൻ പറഞ്ഞതും ചെയ്യരുതെന്ന് പറഞ്ഞതുമായ കാര്യങ്ങൾ അതെല്ലാം അവർ ചിന്തിച്ചു മനസ്സിലാക്കുന്നില്ലേ? അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹ, അതെല്ലാം അവരുടെ ഹൃദയത്തിന് വല്ല പൂട്ടുകളും ഇട്ടിരിക്കുകയാണോ? അള്ളാഹു പറയുന്ന നന്മകൾ മനസ്സിലാക്കാത്ത വിധം, അള്ളാഹു പറയുന്ന തിന്മകൾ അതെന്താണെന്ന് മനസ്സിലാകാത്ത വിധം വല്ല പൂട്ടുകളും അവനവന്റെ ഹൃദയത്തിന് ഇട്ടിട്ടുണ്ടോ? അത് മുഖേന അള്ളാഹു പറയുന്ന ഹിദായത്തിന്റെ വെള്ളിവെളിച്ചം അവന്റെ ഹൃദയത്തിലേക്ക് കടക്കാത്ത രീതിയിൽ എന്തെങ്കിലും പൂട്ടവൻ ഇട്ടിട്ടുണ്ടോ എന്ന് അള്ളാഹു ചോദിക്കുന്നുണ്ട്. സഹോദരങ്ങളെ, ഖുർആനിന്റെ കൽപ്പനകൾക്ക് വില നൽകാതെ താൻ ദുനിയാവിൽ എന്നൊന്നും ജീവിക്കുന്നവനാണ് എന്ന് തോന്നിപ്പോകുമാർ ജീവിക്കുന്ന ആളുകളെ അള്ളാഹു ഖുർആനിൽ പല സ്ഥലത്തായി വിമർശിച്ചതായി കാണാൻ സാധിക്കും. അള്ളാഹു ഏതൊരു കാര്യത്തിനാണോ ഈ ഭൂമിയിലേക്ക് നമ്മെ പറഞ്ഞയച്ചത്, അത് മറന്നുകൊണ്ട്, സൃഷ്ടാവായ റബ്ബിന്റെ കൽപ്പനകൾ മറന്നുകൊണ്ട്, അതിനെ ധിക്കരിച്ചുകൊണ്ട് മനുഷ്യരിലെ ബഹുഭൂരിഭാഗം ആളുകളും ആസ്വദിച്ച് ജീവിക്കുന്നവരാണ്. അവരുടെ ജീവിത ലക്ഷ്യം എന്താണെന്ന് അവർ മറന്നിരിക്കുന്നു. ആ ജീവിത ലക്ഷ്യം എങ്ങനെയായിരിക്കണം, ആ ജീവിതം എപ്രകാരം ചിട്ടപ്പെടുത്തണം എന്ന് വ്യക്തമാക്കുന്ന അവരുടെ ഖുർആൻ, അതിനെയും അവർ മറന്നിരിക്കുകയാണ്. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ ധാരാളം ഞാമത്തുകൾ അനുഭവിക്കുന്നവരാണ് ഞാനും നിങ്ങളും. ആ ഞാമത്തുകൾ അള്ളാഹു നമുക്ക് നൽകിയത് അതിൽ വഞ്ചിതരായി അള്ളാഹുവിനെ മറന്നുകൊണ്ട് ജീവിക്കാനല്ല, മറിച്ച് ആ ഞാമത്തുകൾക്ക് നാം അള്ളാഹുവിന് ശുക്ർ ചെയ്യേണ്ടതുണ്ട്. അനശ്വരമായ പരലോക ജീവിതത്തിന് ഉപകരിക്കുന്ന രീതിയിൽ ആ ഞാമത്തുകൾ നമ്മൾ ഉപയോഗപ്പെടുത്തണം. അള്ളാഹു നൽകിയ ഞാമത്തുകൾ അതെപ്രകാരം വിനിയോഗിക്കണമെന്ന് മറന്നുകൊണ്ട് പരസ്പരം പെരുമ നടിച്ചുകൊണ്ടും താൻ പോയിമ പറഞ്ഞുകൊണ്ടും ജീവിക്കുന്ന ആളുകളെ ശക്തമായി താക്കീത് ചെയ്തുകൊണ്ട് അള്ളാഹു ഖുർആനിൽ ഒരു സൂറത്ത് അവതരിപ്പിച്ചിട്ടുണ്ട്. സൂറത്തു തഖാസുർ. അള്ളാഹു പറയുകയാണ്, അൽഹാകും അത്തഖാസുർ ഹത്താ സൂർത്തുമുൽ മഖാബിർ കല്ലാ സൗഫ തഅലമൂൻ ثم كلا سوف تعلمون كلا لو تعلمون علم اليقين لترون الجحيم ثم لترونها عين اليقين ثم لتسألن يومئذ عن النعيم. മദ്രസയിൽ പഠിച്ചു തുടങ്ങുന്ന ചെറിയ കുട്ടികൾക്കടക്കം മനഃപ്പാടമുള്ള ഒരു ചെറിയ സൂറത്താണ്, എട്ട് ആയത്തുകളുള്ള ഒരു സൂറത്ത്. ഇതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിനെ അനുസരിക്കുന്നതിൽ നിന്നും ശ്രദ്ധ തെറ്റിക്കൊണ്ട് തന്റെ ദുനിയാവിൽ അള്ളാഹു നൽകിയ സമ്പത്തിലും സന്താനത്തിലും അതുപോലെയുള്ള മറ്റ് ഐഹിക വിഭവങ്ങളിലും മതിമറന്നുകൊണ്ട് എനിക്ക് മറ്റുള്ളവരെക്കാൾ കൂടുതൽ ഉണ്ടാകണം എന്ന മനസ്ഥിതിയുമായി മത്സരിക്കുന്നവരെ അള്ളാഹു ആക്ഷേപിച്ച് പറയുകയാണ്, അൽഹാകുമുത്തകാസു, പരസ്പരം പെരുമ നടിക്കൽ അത് നിങ്ങളെ അശ്രദ്ധയിലാക്കിയിരിക്കുന്നു. അള്ളാഹു ഏതൊരു കാര്യത്തിന് വേണ്ടിയാണോ ഭൂമിയിലേക്ക് നിങ്ങളെ പഠിച്ചിട്ടുള്ളത് ആ കാര്യത്തിൽ നിന്നും ബഹുദൂരം പിന്നിലായിക്കൊണ്ട് അതെല്ലാം മറന്നുകൊണ്ട് നിങ്ങളിതാ അശ്രദ്ധയിലായി കഴിയുകയാണ്. അള്ളാഹുവിനെ ശരിയായ രൂപത്തിൽ മനസ്സിലാക്കുക, അള്ളാഹുവിൽ യാതൊന്നിനെയും പങ്കുചേർക്കാതിരിക്കുക, അവനെ മാത്രം ഇബാദത്ത് ചെയ്യുക, എല്ലാറ്റിനേക്കാളും അള്ളാഹുവിനോടുള്ള സ്നേഹത്തിന് പ്രാധാന്യം നൽകുക, തെറ്റുകൾ സംഭവിച്ചാൽ തൗബ ചെയ്തുകൊണ്ട് അതിൽ നിന്നും മടങ്ങുക. സഹോദരങ്ങൾ, ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ സൃഷ്ടിച്ചത്. നമ്മുടെ സൃഷ്ടിപ്പിന്റെ അടിസ്ഥാന ലക്ഷ്യം ഇതാണ്. എന്നാൽ ഇതെല്ലാം മറന്നുകൊണ്ട് തന്റെ കച്ചവടത്തിലും ആസ്വാദനങ്ങൾക്കും വില കൊടുക്കുകയും അള്ളാഹുവിന്റെ തൃപ്തിയേക്കാൾ ജനങ്ങളുടെ തൃപ്തിക്ക് പ്രാധാന്യം നൽകുകയും അള്ളാഹു കൽപ്പിച്ചതിനേക്കാൾ തന്റെ ദുനിയാവിന് പ്രാധാന്യം നൽകുകയും ചെയ്യുകയാണ് ജനങ്ങൾ. അവരുടെ ടെൻഷനുകൾ അവരുടെ കച്ചവടത്തിൽ ഉണ്ടാകുന്ന ലാഭനഷ്ടങ്ങൾക്കനുസരിച്ചാണ്, അവരുടെ തൃപ്തിയും സന്തോഷവും അവരുടെ കച്ചവടങ്ങൾ വിജയിക്കുമ്പോഴാണ്. അവരുടെ കച്ചവടങ്ങളിൽ ഉണ്ടാവുന്ന ലക്ഷങ്ങളുടെ ഇടിവാണ് അവർക്ക് പ്രയാസം. നാളെ അള്ളാഹുവിന്റെ മുന്നിൽ നിൽക്കേണ്ടി വരും, ഖബറിൽ ഞാൻ ഒറ്റക്കായിരിക്കും തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് അവന് ടെൻഷനുകളില്ല. അവൻ അള്ളാഹുവിനോട് ധിക്കാരം കാണിച്ചുകൊണ്ട് അള്ളാഹുവിന് കൊടുക്കേണ്ട കടമകളിൽ കുറവ് വരുത്തിക്കൊണ്ട് ഉണ്ടാക്കിയ കാര്യങ്ങളിൽ അവൻ ദുഃഖിക്കേണ്ടി വരുന്ന അതിനുള്ള ടെൻഷനുകൾ അവനില്ല. മറിച്ച് അവന്റെ ദുനിയാവിലുണ്ടാവുന്ന കേവലം കാര്യങ്ങൾക്കാണ് അവനുള്ള ടെൻഷൻ. തന്റെ അയൽവാസിയേക്കാൾ മുന്തിയ വീട് എനിക്കുണ്ടാക്കണം, തന്റെ അയൽവാസി വാങ്ങിയ കാറിനേക്കാൾ മുന്തിയ കാർ എനിക്കുണ്ടാകണം, തന്റെ അയൽവാസികളും കുടുംബക്കാരും പഠിപ്പിക്കുന്ന വിദ്യാലയങ്ങളെക്കാൾ ഉയർന്ന വിദ്യാലയത്തിൽ അല്ലെങ്കിൽ അതുപോലെയുള്ള മേത്തരമായ വിദ്യാലയത്തിൽ നമ്മുടെ മക്കളെ പറഞ്ഞയക്കണം തുടങ്ങിയ കാര്യങ്ങളിലാൽ മത്സരിച്ചു കൊണ്ടിരിക്കുകയാണ് മനുഷ്യരിൽ അധിക ആളുകളും. ആ മത്സരത്തിൽ അവൻ തന്റെ റബ്ബിന്റെ കൽപ്പനകളെ കാറ്റിൽ പറത്തുകയാണ്. അക്രമവും അനീതിയും പലിശയും തുടങ്ങിയ ദൂർത്തുമെല്ലാം അവൻ അനുവദനീയമായി കാണുകയാണ്. അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യുന്നില്ല എന്നു മാത്രമല്ല, അള്ളാഹു നിരോധിച്ച കാര്യങ്ങളിൽ കടന്നുകയറുകയും അങ്ങനെ അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ടുമാണ് അവന്റെ ദുനിയാവ് അവൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എന്നിട്ടും അവന് സമ്പത്തിനോടുള്ള അതിയായ ആഗ്രഹം വിട്ടുമാറുന്നില്ല. അത് അള്ളാഹു പറഞ്ഞിട്ടുള്ളതാണ്, മനുഷ്യന്റെ ശരീരത്തിൽ അവന്റെ കൂടപ്പറപ്പായി ഉള്ളതാണ് ധനത്തിനോടുള്ള അമിതമായ ആഗ്രഹം. അള്ളാഹു പറഞ്ഞില്ലേ, വതുഹിബ്ബൂനൽ മാല ഹുബ്ബൻ ജമ്മ, എന്നാൽ നിങ്ങൾ സമ്പത്തിനെ അങ്ങേയറ്റം കഠിനമായി ഇഷ്ടപ്പെടുന്നവരാകുന്നു എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അതിനാൽ നാം അതിനൊരു പിടുത്തം നമ്മൾ നൽകേണ്ടതുണ്ട്. നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ മനസ്സിൽ അങ്ങനെയുള്ള ഒരു ചിന്തയാണ് സമ്പത്ത് ധാരാളമായി ഉണ്ടാക്കുക എന്നുള്ളത്. എന്നാൽ നമ്മൾ അതിനൊരു തടയിടേണ്ടതുണ്ട്. മനുഷ്യൻ എത്ര കിട്ടിയാലും മതിയാവുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അവിടുന്ന് പറയുകയാണ്, ലൗകാന ലിബ്നി ആദമ വാദിയൻ മിൻ ദഹബ് അഹബ്ബ അൻ യകൂന ലഹു വാദിയൻ. മനുഷ്യന് കിട്ടാവുന്ന വലിയ സമ്പത്താണല്ലോ സ്വർണം. അങ്ങനെയുള്ള സ്വർണം ഒന്നല്ല, ഒരു മല തന്നെ അവൻ ലഭിച്ചാലും അവൻ വീണ്ടും ആഗ്രഹിക്കുക അതുപോലെ മറ്റൊരു മല അവൻ ഉണ്ടാകണമെന്നാണ്. മറ്റൊരു വായത്തിൽ കാണാൻ സാധിക്കും, വലിയ സമ്പത്ത് രണ്ട് മലകൾ അവൻ ലഭിച്ചാലും അവൻ ആഗ്രഹിക്കുന്നത് മൂന്നാമതൊന്ന് കിട്ടണമെന്നാണ്. ആ കിട്ടിയ ആ വലിയ സമ്പത്തിൽ അവൻ ജീവിതകാലം മുഴുവൻ ജീവിച്ചാലും അവനും അവന്റെ തലമുറകൾക്ക് ഉണ്ടാക്കാനുള്ള, അവർക്ക് ജീവിക്കാനുള്ള കാര്യങ്ങൾ ഉണ്ടായാലും അവന് തൃപ്തി ഉണ്ടാകുകയില്ല. അവൻ ആഗ്രഹിക്കുന്നത് അതുപോലെ മറ്റൊന്നുണ്ടാവണമെന്നാണ്. എന്നിട്ട് അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, വലൻ യംലഉ ഫാഹ ഇല്ല തുറാബ്, അവന്റെ വായ മണ്ണല്ലാതെ നിറക്കുകയില്ല, അവന്റെ ഈ ആഗ്രഹം ഒരിക്കലും തീരാൻ പോകുന്നില്ല. നാളെ അവനെ ഖബറിലേക്ക് എടുത്തു വെച്ച് അവന്റെ വായിൽ മണ്ണ് നിറയുമ്പോൾ മാത്രമാണ് അവന്റെ ഈ ആഗ്രഹം നിലക്കുന്നത്. വയതുബുല്ലാഹു അലാ മൻ താബ്, തൗബ ചെയ്ത് മടങ്ങുന്നവരെ അള്ളാഹു സ്വീകരിക്കുന്നു, അള്ളാഹു അവർക്ക് മാപ്പു നൽകുന്നു. അപ്പോൾ സഹോദരങ്ങളെ, മനുഷ്യന്റെ ആഗ്രഹം ഒരിക്കലും നിൽക്കാൻ പോകുന്നില്ല. ഇത് സത്യം മാത്രം പറയുന്ന, തമാശക്ക് പോലും കളവ് പറയാത്ത റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിച്ചു തരികയാണ്. അതുകൊണ്ട് തന്നെ സമ്പത്തിനുള്ള ആഗ്രഹം, അതിൽ നാം ഒരു പിടുത്തമിടേണ്ടതുണ്ട്. അതല്ലെങ്കിൽ അതങ്ങനെ പോകുന്നതാണ്, അതൊരിക്കലും നിൽക്കാൻ പോകുന്നില്ല. നീ എത്ര പ്രായം കഴിഞ്ഞാലും സമ്പത്തിനോടുള്ള ആഗ്രഹം അതൊരിക്കലും നിൽക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുവല്ലോ, ഒരു വൃദ്ധനായ ഒരാളുടെ ഹൃദയം അതെപ്പോഴും യൗവനത്തിലാണ്. രണ്ട് കാര്യത്തിൽ അത് യൗവനത്തിലാണ്. എന്താണത്? ഹുബ്ബുൽ ഐഷി വൽ മാൽ, ഇനിയും ധാരാളം ജീവിക്കണമെന്നും ഇനിയും ധാരാളം സമ്പത്തുണ്ടാകണമെന്ന കാര്യത്തിൽ എത്ര വൃദ്ധനായാലും ആ രണ്ട് കാര്യത്തിന്മേൽ അവന്റെ മനസ്സെപ്പോഴും യൗവനം കൊണ്ടിരിക്കുകയാണ്. അതിന് യാതൊരു പോറലേറ്റിട്ടില്ല. അവന്റെ തല നരച്ചിട്ടുണ്ട്, അവന്റെ തൊലികൾ ചുളുങ്ങിയിട്ടുണ്ട്, പക്ഷേ അവന്റെ മനസ്സിൽ ഈ രണ്ട് കാര്യങ്ങൾക്കും അത് യൗവനം തന്നെയാണ്, നിത്യ യൗവനമായി മാറുകയാണ്. സമ്പത്തിനോടും അതുപോലെ ഇനിയും ധാരാളം ജീവിക്കണമെന്നുള്ള ആഗ്രഹം, അതുകൊണ്ട് സഹോദരങ്ങളെ, അതൊരിക്കലും നിൽക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് നാം അള്ളാഹുവിനെ അനുസരിക്കുന്നതിൽ നിന്നും മറന്നുകൊണ്ട് സമ്പത്തിന്റെ പിന്നാലെ പോയാൽ നമുക്ക് ദുനിയാവിലും നമുക്ക് യാതൊരു ഗന, യാതൊരു ഐശ്വര്യം നമുക്ക് ലഭിക്കുന്നതല്ല. മാത്രമല്ല, നാളെ ആഖിറത്തിൽ കത്തിയാളുന്ന നരകത്തിൽ പ്രവേശിക്കേണ്ടി വരും എന്ന് നമ്മൾ മനസ്സിലാക്കണം. സഹോദരങ്ങൾ, നമ്മൾ ഓർത്തു നോക്കൂ, 40-50 വർഷങ്ങൾ പ്രവാസ ജീവിതം കഴിച്ചു കൂട്ടുന്ന ആളുകളുടെ അവസ്ഥ എന്താണ്? അവരുടെ ജീവിതത്തിന്റെ അധിക സമയവും അവർ വീടുണ്ടാക്കുന്നു, അതിനുശേഷം അവരുടെ കുട്ടികൾക്കുള്ള ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി അവർ പണിയെടുക്കുന്നു, അവരുടെ മക്കളെ നല്ല നിലയിൽ കെട്ടിച്ചയക്കുവാൻ വേണ്ടി അവർ പണിയെടുക്കുന്നു. അവസാനം നോക്കിക്കഴിഞ്ഞാൽ അവന്റെ ജീവിതത്തിന്റെ ഭൂരിഭാഗ സമയവും അവൻ ദുനിയാവ് ഉണ്ടാക്കാൻ മാത്രമായിരിക്കും. സൂറത്തുൽ ഫാത്തിഹ പോലും കൃത്യമായി ഓതാൻ അറിയാതെ, അള്ളാഹു ഖുർആനിൽ തന്നോട് സംസാരിച്ചത് എന്താണെന്ന് ഒന്നുപോലും മനസ്സിലാക്കാതെ, ചെറിയ സൂറത്തുകൾ പോലും മനഃപ്പാടമാക്കാനോ അതിന്റെ നിസ്കാരം പോലും കൃത്യമായി നിർവഹിക്കാനോ സാധിക്കാത്ത രീതിയിൽ ദുനിയാവിൽ വ്യാപൃതനായിരിക്കുകയാണ് സഹോദര. ഇതാണ് അള്ളാഹു സുബ്ഹാനഹു വതആല വിമർശിച്ചിട്ടുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വതആല ധനം സമ്പാദിക്കുന്നത് പാടെ വിലക്കിയിട്ടില്ല. തന്റെ കൈകൊണ്ട് അധ്വാനിക്കുന്നതാണ് മറ്റുള്ളവരോട് ചോദിക്കുന്നതിനേക്കാൾ നല്ലതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ആ അധ്വാനം അതവന്റെ അള്ളാഹുവിന് കൊടുക്കേണ്ട ഇബാദത്തിനെ, അള്ളാഹുവിന് കൊടുക്കേണ്ട അനുസരണകളെ മറപ്പിക്കുന്ന തരത്തിലായാൽ അത് അപകടകരമാണ്, അതൊരിക്കലും നിലക്കാൻ പോകുന്നില്ല. അവനെപ്പോഴാണ് ബോധമുണ്ടാകുന്നത്, ഈ മത്സരം എവിടെ വരെയാണ് എന്നുകൂടി അള്ളാഹു പറഞ്ഞു തരികയാണ്. അടുത്ത ആയത്തിൽ അള്ളാഹു പറയുന്നു, ഹത്താ സുർതുമുൽ മഖാബിർ, നിങ്ങൾ നിങ്ങളുടെ ഖബറിടങ്ങൾ സന്ദർശിക്കുന്നതുവരെ നിങ്ങൾ ഈ അശ്രദ്ധയിൽ തുടർന്നുകൊണ്ടിരിക്കും. ഈ അശ്രദ്ധയും വിനോദവും തിരക്കുകളുമെല്ലാം അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. മരിച്ച് നിങ്ങൾ ഖബറിലേക്ക് സന്ദർശിക്കുന്നതുവരെ, ഖബറിലേക്ക് നിങ്ങളുടെ ശരീരം വെക്കുമ്പോഴല്ലാതെ ആ തിരക്ക് തീരുന്നില്ല. അവന്റെ കണ്ണിനും കാതിനും ബാധിച്ചിട്ടുള്ള ആ മൂടി, അവന് സത്യം മനസ്സിലാക്കാൻ സാധിക്കാതിരുന്ന, ദുനിയാവിന്റെ ലക്ഷ്യങ്ങൾ മനസ്സിലാക്കാതിരുന്ന ആ മരണസമയത്താണ് ആ മൂടി അവനെ നീങ്ങിപ്പോകുന്നത്. ആ സമയത്താകട്ടെ അവനൊരു തിരിച്ചുപോകുന്നത് സാധ്യമാവുകയില്ല. പിന്നീട് അമലുകൾ ചെയ്യാനോ അള്ളാഹുവിന്റെ മാർഗത്തിൽ ധനം ചെലവഴിക്കാനോ നോമ്പെടുക്കാനോ അവന് സാധിക്കുന്നില്ല. എത്ര എത്ര ആളുകൾ ബിസിനസിന്റെ തിരക്കുകൾ മാറ്റിവെക്കണം, അള്ളാഹുവിന്റെ മാർഗത്തിൽ കുറച്ച് ഇറങ്ങണം, നിസ്കരിക്കണം, ഖുർആൻ ഓതണം, പഠിക്കണം എന്ന് ചിന്തിക്കുന്നു. അങ്ങനെ അവരുടെ ജീവിതത്തിന്റെ തിരക്കുകൾ ഒഴിയുന്നില്ല. അങ്ങനെ അവസാനം അവരുടെ മരണമല്ലാതെ അവരുടെ തിരക്ക് അത് അവസാനിപ്പിച്ചിട്ടില്ല. അവരുടെ ആഗ്രഹം മാത്രമാണ് മനസ്സിൽ നന്നാവണം, പക്ഷെ സാധിക്കുന്നില്ല സഹോദരങ്ങളെ. ഇത് അള്ളാഹു നമുക്ക് താക്കീത് നൽകുകയാണ്. ഈ ദുനിയാവ് വഞ്ചനയുടെ വിഭവമാണ് എന്ന് അള്ളാഹു ആവർത്തിച്ചു പറഞ്ഞിട്ടുള്ളതാണ്. ഇവിടെയുള്ള സുഖങ്ങളും സൗകര്യങ്ങളും അത് അള്ളാഹു കേവലം പരീക്ഷണത്തിനായി നിശ്ചയിച്ചിട്ടുള്ളതാണ്. അതല്ലാതെ അള്ളാഹു നമുക്ക് നൽകുന്ന അനുഗ്രഹങ്ങൾ അതെല്ലാം അള്ളാഹു എന്നെ ഇഷ്ടപ്പെട്ടുകൊണ്ട് ധാരാളമായി നൽകിയതാണ്, ഞാൻ നല്ല മനുഷ്യനായത് കാരണം അള്ളാഹു നൽകിയതാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് അതിൽ വഞ്ചിതരായി ജീവിച്ചു കഴിഞ്ഞാൽ നാളെ നഷ്ടമായിരിക്കും. അള്ളാഹു അതുകൊണ്ടല്ലേ നമ്മളോട് ഇപ്രകാരം പറഞ്ഞിട്ടുള്ളത്, കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, ഓരോ മൗത്ത്, ഓരോ ആത്മാവും ഓരോ മനുഷ്യനും മരണത്തിന്റെ രുചി ആസ്വദിക്കുന്നതാണ്. വഇന്നമാ തുവഫൂന ഉജൂറക്കും യൗമൽ ഖിയാമ, നിങ്ങളുടെ അമലുകൾക്കുള്ള പൂർണ്ണമായിട്ടുള്ള പ്രതിഫലം നാളെ ഖിയാമത്ത് നാളിലാണ് അല്ലാഹു നൽകുക. ഫമൻ സുഹ്സിഹ അനിൽ നാരി വഉദ്ഖില അൽജന്ന ഫഖദ് ഫാസ്. ആരെങ്കിലും നരകത്തിൽ നിന്നും അകന്നുകൊണ്ട് നരകത്തിൽ നിന്നും അകറ്റി നിർത്തി സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെട്ടാൽ അവനാണ് വിജയിച്ചിട്ടുള്ളത്. ഓമൽ ഹയാത്തു ദുനിയ ഇല്ല മതാഉൽ ഗുറൂർ. ഈ ദുനിയാവ് എന്ന് പറഞ്ഞാൽ അത് കേവലം വഞ്ചനയുടെ വിഭവം മാത്രമാണ്. അതിലുള്ള പടവളപ്പുകൾ കണ്ട് നീ വഞ്ചിതരാവേണ്ട. അല്ലാഹു മറ്റൊരിടത്ത് പറഞ്ഞു, ഓമൽ ഹയാത്തു ദുനിയ ഇല്ല ലഇബും വലഹു. ഈ ദുനിയാവ് എന്ന് പറഞ്ഞാൽ കേവലം വിനോദവും കേവലം കളികളും മാത്രമാണ്. വലദ്ദാറുൽ ആഖിറത്തു ഖൈറുൽ ലില്ലദീന യത്തഖൂൻ അഫലാ തഅഖിലൂൻ. തഖ്വ പാലിക്കുന്ന ആളുകൾക്ക് ആഖിറത്താണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത് എന്ന് അല്ലാഹു പറയുകയാണ്. അഫലാ തഅഖിലൂൻ, നിങ്ങൾ ചിന്തിച്ചു മനസ്സിലാക്കുന്നില്ലേ എന്ന് അല്ലാഹു ചോദിക്കുന്നു. സഹോദരങ്ങളെ, ദുനിയാവിൽ കാര്യമായി നടക്കുന്നതല്ലേ? ദുനിയാവിൽ കാര്യമായി നടക്കുന്നത് ഇത്തരം വിനോദവും ഇങ്ങനെയുള്ള കാര്യങ്ങളുമാണ്. സമ്പത്തുകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് അതെന്തിനാണ് പരസ്പരം പെരുമ നടിക്കാനും അങ്ങനെ പരസ്പരം പൊങ്ങച്ചം പറയാനും? ഞാൻ ഈ കാറ്റഗറിയിലുള്ള ആളാണ്, എന്റെ കാർ ഇത്തരം രീതിയിലുള്ളതാണ്, എന്റെ വീട് ഇങ്ങനെയാണ്, മറ്റുള്ള നാട്ടിലേക്കാൾ ഏറ്റവും വലിയ വീടാണ്, ഇങ്ങനെ പറഞ്ഞു നടക്കുക എന്നല്ലാതെ ദുനിയാവിൽ മറ്റെന്താണ് അവൻ നേടുന്നത്? അള്ളാഹു അത്തരക്കാരോട് ചോദിക്കുന്നു, അത്തരക്കാരോട് പറഞ്ഞു തരികയാണ്. അള്ളാഹുവിന്റെ മഹത്തായ റഹ്മത്ത് കാരണം അള്ളാഹു പറഞ്ഞു തരികയാണ്, നീ ഈ 60ഉം 70ഉം വർഷം ജീവിച്ചു കഴിഞ്ഞാലും അവസാനം ഉണ്ടാകുക ഇത് തന്നെയായിരിക്കും. നാളെ നന്നാവാം എന്ന് നീ ചിന്തിക്കുന്നു, പക്ഷേ അവസാനം ഉണ്ടാകുക ഇങ്ങനെ തന്നെയായിരിക്കും. അതിനാൽ നീ മാറേണ്ടതുണ്ട്, നീ അള്ളാഹുവിനനുസരണയിൽ മുന്നേറേണ്ടതുണ്ട് എന്ന് ചിന്തിപ്പിക്കാനായി അള്ളാഹു പറഞ്ഞു തരികയാണ്. നിങ്ങൾ അറിയണം, അറിയുക ഈ ഐഹിക ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കേവലം കളികളാണ്, കേവലം വിനോദങ്ങളാണ്, കേവലം അലങ്കാരങ്ങൾ മാത്രമാണ്. പിന്നെയോ വതഫാഹുറും ബൈനക്കും വതകാസുറും ഫിൽ അംവാലി വൽഔലാദ്. നിങ്ങൾ പരസ്പരം ചില ഫഖ്ർ പറയും, ചില ദുരഭിമാനം പറയും, എനിക്ക് അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ടെന്ന് പറയലാണ് ദുനിയാവെന്ന് പറഞ്ഞാൽ. വതകാസുറും ഫിൽ അംവാലി വൽഔലാദ്, നിങ്ങളുടെ സ്വത്തുക്കളിലും നിങ്ങളുടെ സന്താനങ്ങളിലുമെല്ലാം ഇങ്ങനെ പെരുപ്പം അടിക്കുക, അതിലൊക്കെ പെരുപ്പം കാണിച്ച് പറയുക എന്നുള്ളത് മാത്രമാണ് സഹോദരങ്ങളെ ദുനിയാവിലുള്ളത്. അതിൽ കൂടുതലല്ലാതെ ദുനിയാവിൽ മറ്റൊന്നുമില്ല എന്ന് അള്ളാഹു നമുക്ക് പറഞ്ഞു തരികയാണ്. എന്നിട്ട് മനുഷ്യ മനസ്സിന് മനസ്സിലാകുന്ന അവൻ നിത്യേന കാണുന്ന ഒരു ഉപമ അല്ലാഹു പറഞ്ഞു തരികയാണ്. കമസലി ഗൈസിൻ അജബൽ കുഫാറ നബാത്തു, അതെല്ലാം ഒരു മഴ പോലെയാ. ഒരു മഴ വന്നു കഴിഞ്ഞാൽ അത് ഇതാ കുറച്ച് ചെടികളെ മുളപ്പിച്ചിട്ടുണ്ട്, അത് കർഷകരെ അത്ഭുതപ്പെടുത്തി. തുമ്മ യഹീജു ഫതറാഹു മുസ്ഫറ, പിന്നീട് അത് ഉണങ്ങിപ്പോകുകയും മഞ്ഞ പൂണ്ട് മാറുകയും ചെയ്യും. തുമ്മ യകൂനു ഹുതാമ, പിന്നീട് അതാ അത് വൈക്കോൽ തുരുമ്പായി മാറുകയാണ്. അതുപോലെയാണ് ജീവിതം. കുറെ കാലം പച്ചകളായി നീ ഇങ്ങനെ കാണും, അലങ്കാരമായി നീ കാണും, അത് ചെറിയ സമയം കൊണ്ട് നശിച്ചു പോകാനുള്ളതാണ്. നമുക്ക് ധാരാളമായി തോന്നുകയാണ്, ഇനിയും ഒരുപാടുണ്ട് ഒരുപാടുണ്ടെന്ന് തോന്നിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക്. നമ്മൾ ഇനിയും ഒരുപാട് ജീവിക്കും എന്ന് നമ്മൾ ആഗ്രഹിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ അള്ളാഹു പറഞ്ഞു തരികയാണ് ഇത്രയേ ഉള്ളൂ. നാളെ ആഖിറത്തിൽ എത്തിക്കഴിഞ്ഞാൽ കേവലം നൈമിഷികമായ ഒരു ദിവസത്തിന്റെ പകുതി പോലും നീ ജീവിച്ചിട്ടില്ല എന്ന് നിനക്ക് തോന്നിപ്പോകുമാറ്, അത്ര കുറച്ചു മാത്രമാണ് ഈ ദുനിയാവിൽ ഏറ്റവും കൂടുതൽ ജീവിച്ച ആളുകൾക്ക് പോലും തോന്നുക. അള്ളാഹു അവസാനം പറയുന്നു, വഫിൽ ആഖിറത്തി അദാബുൻ ശദീദ്. അള്ളാഹുവിനെ മറന്നുകൊണ്ട് ഈ അള്ളാഹു പറഞ്ഞ മനുഷ്യരിൽ അധിക പേരിലും കാണുന്ന ഈ ഗുണങ്ങളുമായി പോകുന്ന കാഫിറുകളും അവരെ പിന്തുടർന്നവർക്കും നാളെ അള്ളാഹുവിന്റെ അടുക്കൽ കഠിനമായ ശിക്ഷയാണ്. എന്നാൽ അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ട് അള്ളാഹു നൽകിയ നിഅമത്തുകളെല്ലാം അവനെ അനുസരിക്കുന്നതിൽ മാത്രം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവനെ ധിക്കരിക്കാത്ത ആളുകൾക്ക് വമഗ്ഫിറത്തും മിൻ അല്ലാഹി വറുദ്വാൻ, അള്ളാഹുവിൽ നിന്നുള്ള പാപമോചനവും അവന്റെ തൃപ്തിയും ഉണ്ടായിരിക്കും. വമൽ ഹയാത്തു ദുന്യ ഇല്ല മതാഉൽ ഗുറൂർ. അള്ളാഹു ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുന്നു, ഓ മനുഷ്യരെ, ഈ ഹയാത്തു ദുന്യ ഐഹിക ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കേവലം വഞ്ചനയുടെ ഉപമ മാത്രമാണ്. സഹോദരങ്ങൾ, ഇവിടെ അള്ളാഹു പറഞ്ഞിട്ടുള്ളത് ഹത്താ സുർത്തുമുൽ മഖാബിർ, നിങ്ങൾ ഖബറിടം സന്ദർശിക്കുന്നതുവരെ എന്നാണ്. അള്ളാഹു പറഞ്ഞിട്ടുള്ളത് സിയാറത്തുൽ ഖബർ, ഖബർ സന്ദർശിക്കുക എന്നുള്ളതാണ്. കാരണം മരിച്ചു കഴിഞ്ഞാൽ മണ്ണായിക്കൊണ്ട് അവിടെ ശാശ്വതമായി കഴിയാനുള്ളതല്ല, മറിച്ച് ഖബറിലെ ജീവിതം ബർസഖിയായ ജീവിതം എന്ന് പറഞ്ഞത് അത് കേവലം സന്ദർശനമാണ്. പിന്നീട് നിനക്ക് സന്ദർശകൻ അവിടുന്ന് പോകേണ്ടതുണ്ട്. സന്ദർശകൻ ഒരിക്കലും വന്നെടുത്ത് നിൽക്കുകയില്ല. അങ്ങനെ നിൽക്കുകയാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, മറിച്ച് നാളെ ഒരു സന്ദർശകനെ പോലെ കഴിച്ചുകൂട്ടിക്കൊണ്ട് സ്വർഗത്തിലേക്കോ അല്ലെങ്കിൽ നരകത്തിലേക്കോ അങ്ങനെയുള്ള അനശ്വരമായ ജീവിതത്തിലേക്ക് അവന് പോകേണ്ടി വരും എന്ന് ഓർമ്മപ്പെടുത്തൽ അള്ളാഹുവിന്റെ ഈ ആയത്തിലുണ്ട്. ശേഷം ഇങ്ങനെ മറന്നുകൊണ്ട് ജീവിക്കുന്ന ആളുകളെ അള്ളാഹു ശക്തമായി വിമർശിച്ചുകൊണ്ട് അവരോട് പറയുന്നു, കല്ല, വേണ്ട, സൗഫ തഅലമൂൻ, നിസ്സംശയം നിങ്ങൾ പിന്നീട് അറിയുന്നതാണ്. നിങ്ങൾ ഈ കാണിച്ചു കൂട്ടുന്നതിനെല്ലാമുള്ള കാര്യങ്ങൾ നിങ്ങൾ പിന്നീട് അറിയുന്നതാണ്. അള്ളാഹു ആവർത്തിച്ചു പറഞ്ഞു, സുമ്മ കല്ല സൗഫ തഅലമൂൻ. പിന്നീട് അള്ളാഹു പറഞ്ഞു, കല്ല സൗഫ തഅലമൂൻ, വേണ്ട, നിസ്സംശയം നിങ്ങൾ എല്ലാം പിന്നീട് അറിയുന്നതാണ്. നിങ്ങൾ ഈ മത്സരിച്ചു കൊണ്ടിരിക്കുന്ന ദുനിയാവ് അത് വെറും നശ്വരമായിരുന്നെന്നും അത് പെട്ടെന്ന് നശിക്കുമെന്നും ഇനിയൊരിക്കലും നശിക്കാത്ത മരണമില്ലാത്ത ശാശ്വതമായ ജീവിതം അവന്റെ മുന്നിലുണ്ടെന്നുള്ള ഭയാനകരമായ യാഥാർത്ഥ്യം മനുഷ്യൻ അറിയുക തന്നെ ചെയ്യും. അത് അവൻ പിന്നീട് മനസ്സിലാകും എന്ന് അള്ളാഹു നമുക്ക് അറിയിച്ചു തരികയാണ്. സഹോദരങ്ങളെ, ഖുർആനിനെ ചിന്തിക്കുന്നവർക്ക് പാഠമുണ്ട്. എന്നാൽ ഖുർആനിന്റെ ഈ അധ്യാപനങ്ങൾക്ക് ചെവിക്കൊള്ളാതെ അങ്ങനെ ദുനിയാവുമായി ചിന്തിക്കുന്ന ആളുകൾ, അവർ നാളെ അള്ളാഹുവിന്റെ മുന്നിൽ അവൻ ഈ ആയത്തുകൾ അവൻ ഓർമ്മ വരും. അള്ളാഹു അവന് മാർഗദർശനമായി അള്ളാഹു ഭൂമിയിൽ ഇറക്കിയിട്ടുള്ള ഈ ഖുർആൻ അത് പഠിക്കാതെ അത് മനസ്സിലാക്കാതെ പോകുന്ന ആളുകൾ നാളെ വിലപിക്കുക തന്നെ ചെയ്യും. അള്ളാഹു പറയുകയാണ്, നിസ്സംശയം അവർ ഈ ദൃഢമായ അറിവ് അറിയുമായിരുന്നെങ്കിൽ, അഥവാ മരിച്ചതിന് ശേഷമുള്ള ലോകമാണ് യഥാർത്ഥ ലോകം. ഈ ദുനിയാവിൽ നീ ജീവിക്കുന്ന കുറച്ചു കാലം അള്ളാഹു വിലക്കിയിട്ടുള്ള കാര്യങ്ങൾ മാറി നിന്നത് കൊണ്ട് നിനക്കൊന്നും നഷ്ടമുണ്ടായിട്ടില്ല, മറിച്ച് അതിൽ സുഖം മാത്രമേ നിനക്കുണ്ടായിട്ടുള്ളൂ. അള്ളാഹുവിനെ കൃത്യമായി ഇബാദത്ത് ചെയ്തതുകൊണ്ട്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സുന്നത്തുകൾ നീ പാലിച്ചത് കൊണ്ട് നിനക്ക് യാതൊരു നഷ്ടമുണ്ടായിട്ടില്ല എന്നുള്ള ബോധ്യം നിനക്കുണ്ടാവുക ഇപ്പോഴല്ല. നിനക്കിപ്പോൾ ചിലപ്പോൾ അത് പ്രയാസമായി തോന്നിയേക്കാം. പിശാചി ചിലപ്പോൾ നിന്നെ അത് പ്രയാസമുള്ള കാര്യമായി, നിനക്ക് നന്മയെ തിന്മയായും തിന്മയെ നന്മയായും അവൻ മാറ്റിമറിച്ച് കാണിച്ചു തന്നേക്കാം. പക്ഷെ നാളെ ആഖിറത്തിൽ അവന് ബോധ്യമാകും, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ ചെറിയ സുന്നത്തുകൾ പാലിച്ചതുകൊണ്ട് എനിക്ക് എന്ത് നഷ്ടമാണ് ഉണ്ടായിട്ടുണ്ടാവുക? ഒന്നും ഉണ്ടാവുകയില്ല. അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് ദുനിയാവിൽ പോലും അവന് യാതൊരു നഷ്ടവുമില്ല, മറിച്ച് ദുനിയാവിലും ആഖിറത്തിലും അവന് ലാഭം മാത്രമായിരുന്നു എന്നുള്ള ചിന്ത നാളെ മാത്രമാണ് ഉണ്ടാകുക. ആ യഖീൻ, ഇൽമുൽ യഖീൻ അവനുണ്ടായിരുന്നെങ്കിൽ എന്ന് അള്ളാഹു നമുക്ക് ഓർമ്മപ്പെടുത്തി തരുന്നത് അതിപ്പോഴേ മാറി ചിന്തിക്കാനാണ്. അതായത് തന്റെ മുന്നിലുള്ള സത്യം അവൻ മനസ്സിലാക്കി നാളേക്ക് വേണ്ടി അവൻ ഒരുങ്ങിയിരുന്നെങ്കിൽ എന്ന് അള്ളാഹു ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദര, ശേഷം അള്ളാഹു നിങ്ങളിൽ ഓരോരുത്തരും നരകം കാണുക തന്നെ ചെയ്യുമെന്ന് പറയുന്നു. ലതറവുന്നൽ ജഹീം, നിങ്ങൾ തീർച്ചയായും നരകം കാണും. തുമ്മ ലതറവുന്നഹ ഐനൽ യഖീൻ, അഥവാ തീർച്ചയായും നിങ്ങളുടെ കണ്ണുകൊണ്ട് തന്നെ ആ നരകത്തിനെ കാണും എന്ന് അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നു. മറ്റൊരിടത്ത് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, വറൽ മുജ്രിമൂന നാറ ഫളന്നു അന്നഹും മുവാഖിഉഹ വലം യജിദു അൻഹ മസ്രിഫ. നാളെ അതാ മുജ്രിമീങ്ങളായ കുറ്റവാളികളായ ആളുകൾ അവർ നരകത്തിന് മുന്നിൽ നിൽക്കും. അങ്ങനെ അവർ നരകം കാണും, ശേഷം ആ നരകത്തിൽ താൻ വീഴാൻ പോകുകയാണെന്ന് അവർ മനസ്സിലാക്കുകയും ചെയ്യും. വലം യജിദു അൻഹ മസ്രിഫ, അതിൽ നിന്നും മാറി നിൽക്കാൻ അവന് യാതൊന്നും സാധിക്കുകയില്ല. സഹോദര, നരകം മുന്നിൽ കാണുന്ന സമയത്ത് വിലപിക്കുക എന്നല്ലാതെ മറ്റൊന്നും ചെയ്യാൻ നിനക്ക് സാധിക്കുകയില്ല. ആഖിറം അത് പ്രതിഫലത്തിന്റെ ഭവനമാണ്, അവിടെ അമലുകൾ ചെയ്യാൻ സാധിക്കുകയില്ല. അമലുകൾ ചെയ്യാനുള്ള ഭവനം ഈ ദുനിയാവിലാണ്. നിനക്ക് എന്തൊക്കെ അമലുകൾ ചെയ്യണമോ, അള്ളാഹു നിനക്ക് നിർബന്ധമാക്കിയതിന് പുറമെ സുന്നത്തായ അമലുകൾ നിനക്ക് ചെയ്യണമോ, അള്ളാഹു നിനക്ക് എന്തെല്ലാം കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ പറഞ്ഞു അതെല്ലാം അനുസരിച്ച് നല്ല മുസ്ലിമായി ജീവിക്കണമോ, അതിനുള്ള ഭവനം ദുനിയാവാണ്. നാളെ ആഖിറത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനുള്ള പ്രതിഫലം നൽകാനുള്ള ദാറുൽ ജസാ മാത്രമാണ്, പ്രതിഫലത്തിന്റെ ഭവനം മാത്രമാണ് ദാറുൽ അമൽ, അമല് ചെയ്യാനുള്ള ഭവനം അത് ഭൂമിയാണ്. അതുകൊണ്ട് ഈ അവസരം ഞാനും നിങ്ങൾ ഓരോരുത്തരും ഉപയോഗപ്പെടുത്തണം. അള്ളാഹുവിന്റെ നിഅമത്തുകൾക്ക് കൃത്യമായി ശുക്ര ചെയ്യുന്ന അവന്റെ സാലിഹീങ്ങളായ അടിമകളിൽ അള്ളാഹു എന്നെ നിങ്ങളെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തണമെന്ന് ദുആ ചെയ്യുകയാണ്. വഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലകും വലിജമീഇൽ മുസ്ലിമീന മിൻ കുല്ലി ദംബിൻ ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅല ആലിഹി വസഹ്ബിഹി വസല്ലം. സഹോദരങ്ങളെ, ശേഷം അവസാന ആയത്തിൽ സൂറത്തു തക്കാസുറിൽ അള്ളാഹു പറയുകയാണ്, സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൽ നഈം. പിന്നീട് ആ ദിവസത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ഭൂമിയിൽ നൽകിയിട്ടുള്ള ചെറുതും വലുതുമായ ഓരോ സുഖാനുഭവങ്ങളെ പറ്റി തീർച്ചയായും ചോദ്യം ചെയ്യുമെന്ന് അള്ളാഹു പറയുകയാണ്. നമ്മളിൽ പലരും ഈ ആയത്ത് പല ആവർത്തി കേട്ടിട്ടുള്ളതാണ്. പല ആളുകളും ധരിച്ചു വച്ചിരിക്കുന്നത് അള്ളാഹു നിഅമത്തുകളെ കുറിച്ച് ചോദ്യം ചെയ്യുമെന്ന് പറയുന്നത് ഒരുപക്ഷെ വലിയ പണക്കാരെ കുറിച്ചായിരിക്കാം. നാട്ടിലെ വലിയ വലിയ ധന്യാടന്മാരും വലിയ ആഡംബരങ്ങളിൽ ജീവിക്കുന്നവർക്കുമായിരിക്കാം. നമ്മളൊക്കെ സാധാരണ ജീവിതം നയിക്കുന്ന ആളുകളിൽ നമ്മൾക്ക് എന്താണ്? സാധാരണ ഒരു വീട്, സാധാരണ ഒരു വാഹനം, സാധാരണ വസ്ത്രം ധരിക്കുന്ന നമ്മൾ സാധാരണക്കാരായ ആളുകൾ, നമുക്കിങ്ങനെയുള്ള ചോദ്യങ്ങളൊന്നും ഉണ്ടാവുകയില്ല എന്നാണ് പല ആളുകളും ധരിച്ചു വച്ചിരിക്കുന്നത്. എന്നാൽ സഹോദര, ചെറുതും വലുതുമായ ഓരോ നിഅമത്തുകളും നാളെ അല്ലാഹു സുബ്ഹാനഹു വതആല ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും. ഈ ആയത്ത് അവതരിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി സല്ലമയുടെ പട്ടിണി പാവങ്ങളായ സഹാബികൾ അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി സല്ലമയോട് ചോദിക്കുകയുണ്ടായി, വഅയ്യു നഈമിൻ നുസ്അലു അൻഹു വഇന്നമാ ഹുവൽ അസ്വദാൻ അത്തംറു വൽ മാ. അല്ലാഹുവിന്റെ റസൂലെ, ഏത് നിഅമത്താണ് നമ്മളോട് ചോദ്യം ചെയ്യപ്പെടുമെന്ന് പറയുന്നത്? നമ്മുടെ അടുത്തുള്ളത് രണ്ട് കറുപ്പുകൾ അഥവാ ഈത്തപ്പഴവും വെള്ളവുമല്ലാതെ മറ്റെന്ത് നിഅമത്താണ് നമുക്കുള്ളത്? നമ്മൾ പട്ടിണി പാവങ്ങളായ സഹാബികൾ, അവർ നമ്മൾ ഇന്ന് കഴിക്കുന്നത് പോലെയുള്ള ധാരാളം ഭക്ഷണം കഴിച്ചവരായിരുന്നില്ല. പലപ്പോഴും പട്ടിണി കിടന്നവരാണ് അവർ. അവർക്കുണ്ടായിരുന്ന ഭക്ഷണമാകട്ടെ ഈത്തപ്പഴവും അതുപോലെ വെള്ളവും, അതാണ് അവർ പറഞ്ഞത്. മറ്റൊരു രിവായത്തിൽ കാണാം, സഹാബികർ പറയുകയാണ്, യുദ്ധത്തിന് വേണ്ടിയുള്ള ശത്രുക്കൾ സന്നിഹിതരായിട്ടുണ്ട്. ഇതാ നമ്മുടെ യുദ്ധത്തിന് വേണ്ടിയുള്ള വാളുകൾ, അത് നമ്മുടെ ശരീരത്തിലുണ്ട്, നമ്മുടെ കഴുത്തിലുണ്ട്. അങ്ങനെ പറഞ്ഞപ്പോഴും ഇതാ അവർ ഇത്രയും പട്ടിണിയും പ്രയാസവും ശത്രുക്കൾക്ക് മുന്നിൽ ചുറ്റുമായി നിൽക്കുന്ന സമയത്ത് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് കൊടുക്കുന്ന മറുപടി, ഖാല ഇന്ന ദാലിക സയകൂൻ, തീർച്ചയായും ആ ചോദ്യം ഉണ്ടാവുക തന്നെ ചെയ്യും. അഥവാ നീ തിന്നുന്ന കേവലം വെള്ളവും കേവലം ഈത്തപ്പഴത്തിന് പോലും അല്ലാഹു ചോദ്യം ചെയ്യപ്പെടുമെന്ന് പറയുമ്പോൾ സഹോദരങ്ങളെ, നമ്മൾ ആലോചിച്ചു നോക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അഷ്റഫുൽ ഖൽഖായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ ജീവിതം എങ്ങനെയായിരുന്നു? അവിടുന്ന് ധാരാളം ഭക്ഷണം കഴിച്ചിരുന്നില്ല. അവിടുന്ന് ധാരാളം ഭക്ഷണം കഴിച്ച ആളുകളായിരുന്നില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും കുടുംബവും. മൂന്ന് ദിവസം തുടർച്ചയായി പോലും വയറ് നിറയെ ഭക്ഷണം കഴിച്ചിട്ടില്ല എന്ന് സ്വഹീഹായ ഹദീസിൽ കാണാൻ സാധിക്കും. മൂന്ന് ദിവസം പോലും വയറ് നിറയെ തുടർച്ചയായി ഭക്ഷണം അവിടുന്ന് കഴിച്ചിട്ടില്ല. പിന്നീട് അവിടുത്തെ ഏറ്റവും ശ്രേഷ്ഠരായ സഹാബികൾ പോലും, അബൂബക്കറും ഉമറും റളിയല്ലാഹു അൻഹുമ, അത്തരക്കാരായ സഹാബികൾ പോലും അവർ പലപ്പോഴും പട്ടിണിയിലായിരുന്നു. അങ്ങനെയുള്ള ഒരു ദീർഘമായ ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പട്ടിണി സഹിക്കാൻ വയ്യാതെ വീട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുകയാണ്. പുറത്തേക്ക് പോയപ്പോൾ അവിടുന്ന് കാണുന്നത് സഹാബികളായ അബൂബക്കറിനെയും ഉമറിനെയുമാണ്. റളിയല്ലാഹു അൻഹുമ അവരെ കാണുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിച്ചു, എന്താണ് ഈ സമയത്ത് നിങ്ങൾ പുറത്തിറങ്ങിയിരിക്കുന്നത് എന്ന് അവരോട് ചോദിച്ചു. അപ്പോൾ അവർ പറയുകയാണ്, അൽജൂഉ യാ റസൂലല്ലാഹ്, പട്ടിണിയാണ്, വിശപ്പാണ് അല്ലാഹുവിന്റെ റസൂലെ എന്ന് പറഞ്ഞു. അപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് തിരിച്ചു പറയുകയാണ്, നിങ്ങളെ രണ്ടുപേരെയും ഏത് കാര്യമാണോ നിങ്ങൾ വീടുകളിൽ നിന്ന് നിങ്ങളെ പുറത്തിറക്കിയത് അതേ കാര്യമാണ്, എനിക്കും അതോ എനിക്കും വിശപ്പ് തന്നെയാണ്, നമുക്ക് വല്ലയിടത്തും പോയി നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഇറങ്ങി നടക്കുകയാണ്. അങ്ങനെ അബൂ ഹൈതം അൽ അൻസാരി എന്ന സഹാബിയുടെ അടുക്കൽ അവർ പോകുകയും ആ സഹാബി റളിയല്ലാഹു അൻഹു അവർക്ക് വേണ്ടി ഈത്തപ്പഴം മുറിച്ചു കൊടുക്കുകയും ശേഷം അവിടുത്തെ ഒരു ആടിനെ അറുത്തുകൊണ്ട് അല്പം മാംസം കൊടുക്കുകയും ചെയ്തു. സഹോദരങ്ങളെ, നിങ്ങൾ ആലോചിക്കണം, അങ്ങേയറ്റം പട്ടിണിയുള്ള ഒരവസ്ഥയിൽ അവർക്ക് ലഭിച്ചിട്ടുള്ളത് അല്പം വെള്ളവും ഈത്തപ്പഴവും കുറച്ച് ഇറച്ചിയും മാത്രമാണ്. ഇതെല്ലാം ഭക്ഷിച്ചതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂബക്കറിനോടും ഉമറിനോടുമായി പറയുകയുണ്ടായി, വല്ലദീ നഫ്സീ ബിയദി, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണ് സത്യം അഥവാ അല്ലാഹുവാണ് സത്യം, ലതുസ്അലുന്ന അൻ ഹാദൻ നഈം യൗമൽ ഖിയാമ, തീർച്ചയായും ഈ നഈമിനെ കുറിച്ച് ഈ നിഅമത്തിനെ കുറിച്ച് നാളെ അല്ലാഹു സുബ്ഹാനഹു വതആല ഖിയാമത്ത് നാളിൽ നമ്മളോട് ചോദിക്കുക തന്നെ ചെയ്യും. അഖ്റജുക്കും മിൻ ബുയൂത്തികും അൽജുഉ, പട്ടിണി കാരണമാണ് നിങ്ങൾ വീട്ടിൽ നിന്നും പുറത്തിറങ്ങിയത്. സുമ്മ ലം തർജിഉ ഹത്താ അസാബക്കും ഹാദൻ നഈം, പിന്നീട് നിങ്ങൾക്ക് ഈ ലഭിച്ച അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടല്ലാതെ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് മടങ്ങിയിട്ടില്ല. സഹോദര, ആലോചിച്ച് നോക്കുക, വിവിധങ്ങളായ ഭക്ഷണ പദാർത്ഥങ്ങളും തല മുതൽ കാലുവരെ നിഅമത്തുകളുമായി അള്ളാഹുവിന്റെ ധാരാളം അനുഗ്രഹവുമായി ജീവിക്കുന്നവരാണ് നമ്മൾ. നമ്മൾക്ക് അള്ളാഹു അമ്മ നൽകിയിരിക്കുകയാണ്, നിർഭയത്വം നൽകിയിരിക്കുകയാണ്, ധാരാളം ഭക്ഷണം നൽകിയിരിക്കുകയാണ്. അങ്ങനെയുള്ള ഒരുപാട് ഭക്ഷണങ്ങൾ കഴിച്ചുകൊണ്ട് ജീവിച്ചിരിക്കുകയാണ് നമ്മുടെ ആളുകൾ. പുതിയ പുതിയ ഭക്ഷണ പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് മുസ്ലിം ഉമ്മത്തിലെ സ്ത്രീകൾ. അതെല്ലാം സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചുകൊണ്ടും അതിന് ലൈക്കുകളും അതിന് പ്രശംസകളും പറ്റുവാൻ വേണ്ടി നിൽക്കുകയാണ്. പക്ഷേ അവർ ആലോചിച്ചു നോക്കണം, നാളെ അല്ലാഹു സുബ്ഹാനഹു വതആല ഇതെല്ലാം അവരുടെ മുന്നിൽ പ്രദർശിപ്പിക്കുകയും അവരോട് അതിനെക്കുറിച്ച് കൃത്യമായി ചോദ്യം ചോദിക്കുകയും ചെയ്യുമെന്ന് അവരോരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. സഹോദരങ്ങൾ, അല്ലാഹു നമുക്ക് നൽകിയ നിഅമത്തുകൾ അത് നമ്മൾ അവന് വേണ്ടിയിട്ടുള്ള താഅത്തിലായിരിക്കണം ചെലവഴിക്കേണ്ടത്. അല്ലാഹുവിനെ അനുസരിക്കുന്നതിലും അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നതിലുമാണ് അല്ലാഹു നമുക്ക് നൽകിയ നിഅമത്തുകൾ നമ്മൾ ചെലവഴിക്കേണ്ടത്. അതല്ലാതെ അല്ലാഹുവിനുള്ള താഅത്തുകളിൽ അവനനുസരിക്കുന്നതിൽ അവനോടുള്ള ബാധ്യതകളിൽ കുറവ് വരുത്താൻ ഈ ഞെണ്ണത്തുകൾ ഒരിക്കലും പാടില്ല. സഹോദരങ്ങൾ, അങ്ങേയറ്റം പട്ടിണിയിലും പ്രയാസത്തിലും ജീവിച്ചിരുന്ന സഹാബികൾ, അവർക്ക് കിട്ടിയ കാരക്കയും വെള്ളവും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, നീ കുടിക്കുന്ന തണുത്ത വെള്ളവും നിനക്കുള്ള ആരോഗ്യവും നാളെ അള്ളാഹു ആദ്യം ഞെണ്ണത്തുകളുടെ കൂട്ടത്തിൽ ചോദിക്കുന്നതിൽ പെട്ടതാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിക്കുകയാണ്. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ ആലോചിച്ച് നോക്കുക, എന്തെല്ലാം ഞെമത്തുകളാണ് നമ്മൾ അനുഭവിക്കുന്നത്. എന്നിട്ടും വീണ്ടും വീണ്ടും അതിനേക്കാൾ കൂടുതൽ ഗംഭീരമാക്കാൻ, ഒരു കല്യാണം കഴിഞ്ഞാൽ അതിനേക്കാൾ കൂടുതൽ മെച്ചമുള്ള കല്യാണം നടത്താൻ, ഒരു ദിവസത്തിന് പകരം രണ്ടും മൂന്നും നാലും ദിവസങ്ങൾ കല്യാണം നടത്തിക്കൊണ്ട് ധാരാളമായി ദൂർത്തടിച്ചുകൊണ്ട് നാളെ അള്ളാഹുവിന്റെ മുന്നിൽ ഇതിനെക്കുറിച്ച് എങ്ങനെ സമ്പാദിച്ചു, ഇതെങ്ങനെ ചെലവഴിച്ചു എന്ന് പറയാതെ ഒരടിമക്ക് നാളെ മുന്നോട്ട് കാലുവെക്കാൻ സാധിക്കുകയില്ല എന്ന ബോധം അവന് കൃത്യമായി ഓർമ്മ ഉണ്ടാകേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ അങ്ങേയറ്റത്തെ സഹായം മുസ്ലിം ഉമ്മത്തിന് ആവശ്യമുള്ള സമയത്ത് പോലും അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് ദൂർത്തടിച്ചുകൊണ്ടും ഇങ്ങനെ പലിശക്കും ലോണുകളും മറ്റുമെടുത്തുകൊണ്ട് അള്ളാഹുവിനെ ധിക്കരിക്കുന്ന അവസ്ഥയിലാണ് മുസ്ലിം ഉമ്മത്തുള്ളത്. അല്ലാഹു മുസ്തആൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിം ഉമ്മത്തിനെ നേർക്ക് നയിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, സമ്പത്തിലും അതുപോലെയുള്ള ആസ്വാദനത്തിലും മതിവരാത്ത, അള്ളാഹു നൽകിയ ഹലാലായ ഉപജീവനം തൃപ്തിയടയാതെ പല രീതിയിലേക്കും മുസ്ലിം ഉമ്മത്ത് പോകുകയാണ്. ലോണുകളും മറ്റും ഹറാമുകളും, അള്ളാഹു നമുക്ക് നൽകിയ നിഅമത്തുകൾക്ക് ശുക്ര നൽകിയില്ല എന്ന് മാത്രമല്ല, മറിച്ച് അള്ളാഹുവിനെ ധിക്കരിക്കുന്ന അവസ്ഥയിലേക്കാണ് പല ആളുകളും എത്തിയിട്ടുള്ളത്. അള്ളാഹു നൽകിയ ഉപജീവനത്തിൽ കനാഅത്ത് കാണിക്കാതെ, തൃപ്തി കാണിക്കാതെ വീണ്ടും വീണ്ടും ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്, അവന്റെ രണ്ട് കണ്ണിനിടയിലും ഒരു ഫഖർ ഉണ്ടായിരിക്കും, ദാരിദ്ര്യം ഉണ്ടായിരിക്കും. അവൻ എങ്ങനെ നോക്കിയാലും അവന് ദാരിദ്ര്യം മാത്രമേ തോന്നുകയുള്ളൂ. അവന്റെ മനസ്സിനുള്ള ഗിന ഐശ്വര്യം അതവർക്ക് മനസ്സിലാകുകയില്ല. എന്നാൽ അള്ളാഹു ഗിന നൽകിയ, നഫ്സിന് ഗിന നൽകിയ ആളുകൾ, അവർ ചെറിയ സമ്പാദ്യം കൊണ്ട് അവർ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നതായി നിനക്ക് കാണാം. അവർ അള്ളാഹുവിനെ കുറിച്ച്, നിഅമത്തുകളെ കുറിച്ച് ധാരാളമായി മനസ്സിലാക്കുകയും അൽഹംദുലില്ലാ പറയുകയും ചെയ്യുന്നതായി കാണാം. എന്നാൽ അള്ളാഹുവിനെ മറന്നുകൊണ്ട്, ധിക്കരിച്ചുകൊണ്ട്, അള്ളാഹുവിന്റെ കൽപ്പനകൾ പാലിക്കാതെ അവൻ ദുനിയാവിന്റെ പുറകിൽ ഓടുകുന്ന ആളുകൾ, അവർക്ക് ഒരിക്കലും തന്നെ തൃപ്തി ഉണ്ടാകുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് പറഞ്ഞതുപോലെ, അവന്റെ വായ അത് നാളെ മണ്ണിലേക്ക് വെക്കുമ്പോൾ, ഖബറിലേക്ക് വെക്കുമ്പോഴല്ലാതെ അത് മതിയാകുന്നതല്ല എന്ന് പറഞ്ഞതായി കാണാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ റിസ്കിൽ തൃപ്തിപ്പെട്ടുകൊണ്ട്, അവൻ നമ്മൾക്ക് നൽകിയ നിഅമത്തുകളിൽ അതിൽ കൃത്യമായി ശുക്ർ കാണിച്ചുകൊണ്ട് അവനെ ധിക്കരിക്കാതെ അള്ളാഹുവിന്റെ സാലിഹീങ്ങളായ അടിമകളിൽ ഉൾപ്പെടാൻ ഞാൻ നിങ്ങൾ ഓരോരുത്തരും അതിനുവേണ്ടി പരിശ്രമിക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നൽകി നമുക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ർസുഖ്നാ അശ്ശുക്ര ലിനിഅമതിക്, അല്ലാഹുമ്മ അഇന്നാ അലാ ദിക്രിക വ ശുക്രിക വ ഹുസ്നി ഇബാദതിക്. اللهم انا نسالك علما نافعا ورزقا طيبا وعملا متقبلا. اللهم اغفر للمسلمين والمسلمات والمؤمنين والمؤمنات والاحياء منهم والاموات انك مجيب دعوات يا قاضي الحاجات. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. وهذا والله تعالى اعلم, وصلى الله على نبينا وسلم. وقوموا الى صلاتكم فيرحمكم الله.